मेरे प्यारे देशवासियों, वेलकम बैक टू सी एक रोमांटिक। माय नेम इज निखिल एंड दिस इज पॉडकास्ट नंबर 5। ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിന് വിഷയം വിപ്ലവകരമായ സാക്സ് സ്നൈഡേഴ്സ് ജസ്റ്റിസ് ലീഗ് അഥവാ സ്നൈഡർ കട്ടിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് സ്നൈഡർ കട്ട്, അല്ലെങ്കിൽ എന്താണ് സ്നൈഡർ കട്ടിൻ്റെ ചരിത്രം? ഈ മാർച്ച് 18 HBO Max വഴി സ്നൈഡർ കട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഇതാ പഴയ ജസ്റ്റിസ് ലീഗ് തന്നെയല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ പോഡ്കാസ്റ്റ്. ഷൗട്ട് ഔട്ട് ടു അർജുനും കെയാണ് ഇന്നത്തെ പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങൾ ചെയ്യുന്നൊരു കാര്യത്തിൽ ചെറുതായെങ്കിലും കോംപ്രമൈസ് ചെയ്താൽ അടുത്ത ദിവസങ്ങളിലും ആഴ്ചകളിലും കൂടുതൽ വിട്ടുവീഴ്ചകളിലേക്ക് പോവുകയും അവസാനം തലയുയർത്തു നോക്കുമ്പോൾ നിങ്ങൾ ചെയ്യാനിരുന്ന കാര്യത്തിൽ നിന്ന് ബഹുദൂരം മാറിപ്പോയിട്ടുമുണ്ടാവും. ലോകപ്രശസ്ത സംവിധായകൻ സ്പൈക്ക് ജോനസ് തൻ്റെ സിനിമയായ വെയർ ദ വൈൽഡ് തിങ്സ് ആറിൻ്റെ സമയത്ത് സ്റ്റുഡിയോയുടെ ഇടപെടലുകൾക്കിടയിൽ പറഞ്ഞ വാക്കുകളാണിവ. വർഷങ്ങൾക്ക് ശേഷം ഇതേപോലെ പ്രശസ്തരുടെ കടന്നുപോയി പേഴ്സണൽ ലൈഫിലെ ദുഃഖകരമായ സിറ്റുവേഷനിൽ താൻ വർക്ക് ചെയ്ത സിനിമ മൊത്തമായി നഷ്ടപ്പെടുകയും പിന്നീട് അയാളുടെ വർക്ക് ഇഷ്ടപ്പെട്ടവർ അവരുടെ നിശ്ചയദാർഢ്യം കൊണ്ട് അതേ സിനിമ അയാളുടെ കൈകളിൽ തിരിച്ചേൽപ്പിച്ചതിൻ്റെ കഥയാണ് സാക്സ് സ്നൈഡേഴ്സ് ജസ്റ്റിസ് ലീഗ് അഥവാ സ്നൈഡർ കട്ടിൻ്റെ ചരിത്രം. 2008-2010 കാലയളവിലാണ് ഡാർക്ക് നൈറ്റ് ട്രിലജിയുടെ എഴുത്തുകാരനായ ഡേവിഡ് എസ്കോയർ സൂപ്പർമാൻ്റെ ഇമിഗ്രൻ്റ് ആംഗിളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വീണ്ടും അവതരിപ്പിക്കാനുള്ള ഐഡിയ ക്രിസ്റ്റഫർ നോളനോട് പറയുന്നത്. തുടർന്ന് പല സംവിധായകന്മാരുമായി ചർച്ച ചെയ്തെങ്കിലും അവസാനം നോളിൻ്റെ നേർക്ക് വീണത് സ്നൈഡർക്കും. സൂപ്പർമാനെ ഒരു ഏലിയനായി ആളുകൾ പെർസീവ് ചെയ്തിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരാൾ അവരുടെ ഇടയിൽ നടക്കുന്നുവെന്ന് ലോകം അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ഇവൻ്റ് ആവുമായിരുന്നു അത്. ലോകത്തെ എല്ലാ മനുഷ്യരുടെയും സങ്കല്പങ്ങളെ മാറ്റിമറിക്കും പാകത്തുള്ള ഒരു ഇവൻ്റ്. അതായിരുന്നു ഗോയറും നോളിനും ഒത്തുചേർന്ന് രൂപപ്പെടുത്തിയ ട്രീറ്റ്മെൻറ്റ്. വാച്ച്മാൻ സൂപ്പർ ഹീറോകളെ ഡീകൺസ്ട്രക്ട് ചെയ്തിരുന്നുവെങ്കിൽ, അതിന് വിപരീതമായി നമ്മുടെ ലോകത്ത് സൂപ്പർമാൻ എന്ന മനുഷ്യനുണ്ടായിരുന്നുവെങ്കിൽ ആ മിത്തോളജിയെ നമുക്ക് പരിചയമുള്ള ലോകത്ത് റീകൺസ്ട്രക്ട് ചെയ്യുകയായിരുന്നു സ്നൈഡർ. മാൻ ഓഫ് സ്റ്റീലിൻ്റെ പ്രൊഡക്ഷൻ സമയത്ത് TDK പോലെ സൂപ്പർമാനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സിനിമകൾ അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ ഇറക്കുക എന്ന ഉദ്ദേശം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം വിൽ വീൽ എന്ന പുള്ളി ഇതിൽ നിന്നെല്ലാം വിട്ടൊരു ജസ്റ്റിസ് ലീഗ് സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുകയായിരുന്നു. ഡാർക്ക് സൈഡ്, അപ്പോക്കാലിപ്സ്, ടൈം ട്രാവൽ ഒക്കെ ഉൾപ്പെടുത്തിയ വലിയൊരു കഥയായിരുന്നു അത്. പക്ഷേ 2013 MOS മാർക്കറ്റിംഗ് ക്യാമ്പയിൻ സമയം എത്തിയപ്പോഴേക്ക് സംവിധായകൻ സാക്ക്, എഴുത്തുകാരായ ഗോയർ, വിൽബീൽ, കോമിക് ആർട്ടിസ്റ്റ് ജിം ലീ, സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റും സംവിധായകനുമായ ജയ ഒലീവ തുടങ്ങിയവർ ഹെൻറിയുടെ സൂപ്പർമാനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തി 4-5 സിനിമകൾ നീളുന്ന മിനി സിനിമാറ്റിക് റൺ പ്ലാൻ ചെയ്തു തുടങ്ങി. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന് പകരം 4-5 സിനിമകൾ കൊണ്ട് സൂപ്പർമാന് ഒരു ഹീറോസ് ജേർണി നൽകുകയും അതോടൊപ്പം DC സാൻഡ് ബോക്സിലിരുന്നു കൊണ്ട് മറ്റ് സപ്പോർട്ടിംഗ് കഥാപാത്രങ്ങൾക്ക് അതിൻ്റെ സംവിധായകർ ഉദ്ദേശിക്കുന്ന ക്രിയേറ്റീവ് ഫ്രീഡത്തോടുകൂടി സിനിമകളും ചെയ്യാനായിരുന്ന പ്ലാനാണ് വിഭാവനം ചെയ്തത്. 2016 വരെ ഈ പ്ലാനിൽ നിന്ന് വ്യതിചലിക്കാതെ എല്ലാവരും മുന്നോട്ട് പോയി. പക്ഷേ ബാറ്റ്മാൻ വേഴ്സ് സൂപ്പർമാൻ്റെ തിയറട്ടിക്കൽ കട്ടിന് ലഭിച്ച തണുത്ത പ്രതികരണം സ്റ്റുഡിയോയെയും സാക്കിനെയും റൈറ്ററായ ക്രിസ്റ്റീറിയോയെയും മാറ്റി ചിന്തിപ്പിച്ചു. അതിനനുസൃതമായി അവർ മുന്നോട്ടുള്ള സ്ക്രിപ്റ്റിൽ മാറ്റങ്ങൾ വരുത്തി അടുത്ത സിനിമയായ ജസ്റ്റിസ് ലീഗിൻ്റെ പണിപ്പുരയിലേക്ക് കടന്നു. പക്ഷേ ട്വിറ്ററിലെ പല ബ്ലോഗേഴ്സിൻ്റെയും വെബ്സൈറ്റുകളുടെയും ആർട്ടിക്കിളുകളിലെയും അഭിപ്രായങ്ങൾ കണ്ടുകൊണ്ട് വീണ്ടും വീണ്ടും മാറ്റങ്ങൾ വരുത്തുവാൻ സ്റ്റുഡിയോ ആവശ്യപ്പെട്ടു തുടങ്ങി. താൻ പറയാൻ ഉദ്ദേശിക്കുന്ന സൂപ്പർമാൻ സ്റ്റോറിക്ക് അധികം കോട്ടം തട്ടാതെ ആ മാറ്റങ്ങൾ സാക്കാംഗീകരിച്ചു. 214 മിനിറ്റ് ടോട്ടൽ റൺ ടൈം വെച്ചുകൊണ്ട് ഷൂട്ട് പൂർത്തീകരിച്ച സിനിമ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലേക്ക് കടന്നു. പക്ഷേ 2017 തുടക്കം മുതൽ പ്രോജക്റ്റ് തൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയാണെന്ന് സ്റ്റാക്ക് മനസ്സിലാക്കി തുടങ്ങി. ആദ്യം സ്റ്റുഡിയോയ്ക്ക് വേണ്ടി സ്ക്രീൻ ചെയ്തപ്പോൾ പടം 2 മണിക്കൂറാക്കി വെട്ടിച്ചുരുക്കണമെന്ന് ആവശ്യം വന്നു. താനെടുത്ത് വെച്ച 3.5 മണിക്കൂറിൽ നിന്ന് ബേസിക് കഥ മാത്രം റീടൈൻ ചെയ്ത് മറ്റ് എലമെൻറ്റുകൾ ഡയറക്ടേഴ്സ് കട്ടിലേക്ക് മാത്രമായി മാറ്റിവെച്ചാൽ കൂടി ഒരു 2 മണിക്കൂർ 20 മിനിറ്റിൽ ഒരു ഫൈനൽ എഡിറ്റ് തയ്യാറാക്കാം എന്ന തീരുമാനത്തിലെത്തിയെങ്കിലും അത് മുൻപോട്ട് പോയില്ല. സാക്കിൻ്റെ മകൾ ഓട്ടം സ്നൈഡർ 2017 മാർച്ച് 12 ഡിപ്രഷൻ മൂലം സൂയിസൈഡ് ചെയ്യുന്നു. 8 മക്കളുണ്ടായിരുന്ന ആ ഫാമിലിക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു അത്. ഒരു അഡോപ്റ്റിംഗ് ഫാദർ ആയതിനാലാവാം സൂപ്പർമാൻ കഥാപാത്രത്തോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് തനിക്ക് തോന്നിയത് എന്ന് സാക്ക് മുൻപ് പറഞ്ഞത്. മകളുടെ മരണശേഷം 2 മാസത്തോളം സാക്ക് സിനിമ പൂർത്തീകരിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്ക് തൻ്റെ സിനിമ മറ്റൊരു ദിശയിലേക്ക് നീങ്ങിയിരുന്നു. ഇത്രയും വിട്ടുവീഴ്ചകൾ നടത്തിയിട്ടും ഇനിയും സ്റ്റുഡിയോയോട് ഒരു ഡിസ്കഷൻ നടത്താൻ എനർജി ഇല്ലാത്ത അദ്ദേഹം ആ പ്രോജക്റ്റിൽ നിന്ന് പടിയിറങ്ങി കുടുംബത്തോടൊപ്പം ചേർന്നു. സ്റ്റുഡിയോ പുറത്തുവിട്ട പ്രസ് റിലീസിൽ താനാണ് റീപ്ലേസ്മെൻറ്റ് ഡയറക്ടറായി ജോസ് വീഡനെ തിരഞ്ഞെടുത്തത് എന്ന് അടിച്ചു വന്നെങ്കിലും ആ പ്രോജക്റ്റിനെ സംരക്ഷിക്കുവാനും സ്റ്റുഡിയോ താല്പര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് സാക്ക് എതിരൊന്നും പറഞ്ഞുമില്ല. പക്ഷേ അന്ന് പടിയിറങ്ങുമ്പോൾ അയാളുടെ കയ്യിൽ അയാൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ അഹോരാത്രം പ്രവർത്തിച്ച സിനിമയുടെ ഒരു കോപ്പി ഉണ്ടായിരുന്നു. അത് പിന്നീട് ലോകത്തുള്ള സിനിമാപ്രേമികൾ സാക്ഷ്യം വഹിക്കുന്ന ഒരു വമ്പൻ സംഭവ വികാസങ്ങൾക്ക് തുടക്കമിടുമെന്നും അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്ന് കാണില്ല. 2017 നവംബറിൽ ജസ്റ്റിസ് ലീഗ് റിലീസ് ചെയ്യുന്നു. DCUക്കെതിരെ എന്തൊക്കെ പരാതികൾ ബ്ലോഗർമാർ പറഞ്ഞു അതെല്ലാം ഒരു ലിസ്റ്റ് രൂപത്തിൽ രേഖപ്പെടുത്തിയാൽ എല്ലാ ബോക്സുകളും ചെക്ക് ചെയ്യുന്ന തരത്തിലായിരുന്നു ആ സിനിമ. പക്ഷേ ഫാൻസിന് ആ സിനിമ അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു. കാരണം അതിനു മുൻപ് സാക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്ന സ്റ്റോറി ലൈൻ മാറ്റിയെഴുതി ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം തട്ടിക്കൂട്ടിയ ഒരു സിനിമയായി തീർന്നു ആദ്യത്തെ ലൈവ് ആക്ഷൻ ജസ്റ്റിസ് ലീഗ്. സ്നൈഡർ ചിത്രീകരിച്ച ഫുട്ടേജ് എക്സിസ്റ്റ് ചെയ്യുന്നുവെന്ന് എവിഡൻസോടുകൂടി മനസ്സിലാക്കിയ ഒരുപറ്റം ഫാൻസ് കേവലം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഡയറക്ടേഴ്സ് കട്ട് റിലീസ് ചെയ്യാനുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഓൺലൈനിലെത്തി. ഇതിനിടെ സ്നൈഡർ കട്ടിലെ കുറച്ച് ക്ലിപ്പുകൾ ലീക്കായി. ജസ്റ്റിസ് ലീഗിലെ ഫുട്ടേജും ട്രെയിലറും പ്രീവ്യസും ബിഹൈൻഡ് ദ സീൻ വീഡിയോകളും ലീക്ക്ഡ് ക്ലിപ്സും ഒക്കെ ചേർത്ത് ഏകദേശം ഒരു ഐഡിയ ഫാൻസിന് തന്നെ ലഭിക്കുന്നത് തുടർന്നുള്ള ആഴ്ചകളിലാണ്. തങ്ങൾക്ക് മുൻപിലെത്തിയ സിനിമ 2014 ഷൂട്ട് ചെയ്ത സിനിമയെയല്ലെന്നും ഡയറക്ടറുടെ വിഷൻ ഫാൻസിന് ലഭിക്കണം എന്ന് മനസ്സിലാക്കി ഇതൊക്കെ വെച്ച് ഡയറക്ടേഴ്സ് കട്ട് ഇറക്കുവാൻ ക്യാമ്പയിൻ നടത്തിയ ഫാൻസിനെ ബ്ലോഗേഴ്സ് എല്ലാവരും കൂടി പുച്ഛിച്ച് തള്ളി. ജസ്റ്റിസ് ലീഗിന്റെ പ്രൊഡക്ഷൻ നാൾവഴികൾ ഓരോന്നും ഇടപെടാതെ മനസ്സിലാക്കിയ ഫാൻസിനെ ഹോളിവുഡിലെ സിനിമ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന വെബ്സൈറ്റുകളും അതിൻ്റെ എഡിറ്റർമാരും കളിയാക്കിക്കൊണ്ട് മുൻപോട്ട് പോയി. ഇവരുടെ വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്ന വായനക്കാരാവട്ടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഒരൈഡിയുമില്ലാതെ ഫാൻ സൃഷ്ടിച്ച ഒരു കെട്ടുകഥ മാത്രമാണ് സ്നൈഡർ കട്ട് എന്ന് വിശ്വസിച്ചു പോകുന്നു. കുത്തുവാക്കുകളിലും കളിയാക്കുകളിലും തളരാതെ റിലീസ് സ്നൈഡർ കട്ട് എന്ന ഹാഷ്ടാഗ് മുൻനിർത്തിക്കൊണ്ട് ഫാൻസ് ഇറങ്ങി. ഈ മൂവ്മെൻറ്റിൽ തന്നെ പലരും ബ്ലോഗർമാരോട് ഇതേ വിഷയത്തെപ്പറ്റി കളിയാക്കി ഡിസ്കഷൻസ് വരുമ്പോൾ എതിരിട്ടു. എതിരഭിപ്രായത്തിൽ വാലിഡിറ്റി പോലും ചെക്ക് ചെയ്യാതെ ടോക്സിക് ആണെന്ന് ബ്രാൻഡിംഗ് നൽകി ഒഴിവാക്കി. ഒരു വോക്കൽ മൈനോറിറ്റി ആണെങ്കിൽ കൂടി അതിലുള്ള മോശം ആളുകളുടെ ശബ്ദം ഉച്ചത്തിൽ കേൾക്കാമെന്നത് സത്യമാണ്. ചീറുകളുടെ ചെയ്തുകൾ കാരണം സ്നൈഡർ കട്ട് ആവശ്യപ്പെടുന്നവരും സാക്കിൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരും എല്ലാം ടോക്സിക് ആണെന്ന് ബ്രാൻഡ് ചെയ്യപ്പെട്ടു. പക്ഷേ സാക്കിൻ്റെ മകളുടെ മരണത്തെപ്പോലും കളിയാക്കിയ ആളുകൾ ഇക്കാര്യം ചെയ്തതും സ്വയം നന്മ ചമയുന്നതും അത് തുറന്നു പറയാൻ ബ്ലോഗർമാർ മടിക്കുന്നതും ഫാൻസിനെ നന്നായി ചൊടിപ്പിച്ചു. പ്രൊജക്ടിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ബ്ലോഗർമാരുടെ ചാട്ടത്തെക്കുറിച്ച് പറയാതെ വയ്യ. ഇത് ഞങ്ങളുടെ സൂപ്പർമാൻ അല്ല, ഞങ്ങളുടെ സൂപ്പർമാൻ ഇങ്ങനല്ല എന്ന് പറയുമ്പോൾ സംവിധായകനും തിരക്കഥാകൃത്തും എൻവിഷൻ ചെയ്ത കഥ എന്താണ് എന്നതിന് ആരും വില കൊടുത്തില്ല. ഞങ്ങൾ ഉദ്ദേശിച്ചത് ലഭിച്ചില്ല എന്ന ബേസിക് ആർഗ്യുമെൻറ്റിലേക്കാണ് അത് നീണ്ടത്. പക്ഷേ ഈ ഒരു അഡാപ്റ്റേഷനിൽ ഈ കഥാപാത്രങ്ങളുടെ കോർ വാല്യൂസ് കണ്ടെത്തിയ ഫാൻസ് സാക്കിൻ്റെ വിഷനൊപ്പം നിന്നു. ഈ ഒരു പ്രോഗ്രഷനാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നവർ അഭിപ്രായപ്പെട്ടു. ഓരോ സംവിധായകനും ഒരു കഥാപാത്രത്തെ അപ്രോച്ച് ചെയ്യുന്നത് കോമിക്കിലെ ഒരു മിനി റൺ പോലെയാണ് എന്ന് സാഹ് വിശ്വസിക്കുന്നു. ആ റൺ കഴിയുമ്പോൾ ബാർട്ടൺ മറ്റൊരു സംവിധായകന് കൈമാറി കഥാപാത്രത്തെ അടുത്ത ഇറ്ററേഷന് വേണ്ടി പറഞ്ഞയക്കുന്നു. ഏതൊരു ഫാൻഡം എടുത്തു നോക്കിയാലും അതിൽ എക്സ്ട്രീം വ്യൂസുള്ള ഒരുപറ്റം ആളുകളുണ്ടാവും. അതുപോലെ ചില ഫാൻസ് ഈ മൂവ്മെൻറ്റിനെയും പുറപ്പെട്ടടിച്ചിട്ടുമുണ്ട്. അവരെക്കുറിച്ച് സാക്ക് തന്നെ പറയുന്നത് ഇപ്രകാരമാണ്: അത് 100% തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരസ്പരം വാക്കുകൾ കൊണ്ട് നോവിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ ഫാൻഡത്തിലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് എൻ്റെ സമയം ഞാൻ കഴിവുന്ന് കൊടുക്കാറുമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ തന്നോടൊപ്പം സപ്പോർട്ട് ചെയ്ത സാധാരണക്കാരനായ ഫാൻസിന് തന്നെയാണ് പുള്ളി ഇൻ്റർവ്യൂകളും മറ്റും നൽകുന്നത്. സ്നൈഡറിൻ്റെ കഥാപാത്ര നിർമ്മിതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. മാസങ്ങളോളം കാസ്റ്റും ക്രൂവും മറ്റ് ആർട്ടിസ്റ്റുകളും കഷ്ടപ്പെട്ട് ചെയ്ത വർക്ക് അതിൻ്റെ പൂർണ്ണരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ എത്തുക എന്നുള്ളതാണ്. അത് ഫാൻസ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. അവർക്ക് വേണ്ടത് അത് മാത്രമാണ്. എന്നെങ്കിലും ഒരിക്കൽ ഈ പ്രോജക്റ്റിനെപ്പറ്റി ആരെങ്കിലും ഒരു ഫാൻ ഡോക്യുമെൻ്ററി തയ്യാറാക്കുകയാണെങ്കിൽ തൻ്റെ കയ്യിലുള്ള കോപ്പി ഉപകരിക്കുമെന്ന് സാക്ക് കരുതിയിരുന്നു. അവർ വിഭാവനം ചെയ്ത പ്ലാനിൽ നിന്ന് സിനിമകൾ ദിശമാറി സഞ്ചരിച്ചപ്പോൾ തൻ്റെ കയ്യിലുള്ള കോപ്പി ഒരുപക്ഷെ അത് ആവശ്യപ്പെടുന്ന ഫാൻസിന് അല്പമെങ്കിലും ആശ്വാസം നൽകുമെന്ന് കരുതിയാണ് സാക്ക് വീറോയിലൂടെ ചില ഫോട്ടോസ് റിലീസ് ചെയ്തത്. റിലീസ് സ്നൈഡർ കട്ട് മൂവ്മെൻറ്റിന് വലിയൊരു ബൂസ്റ്റ് ആയിരുന്നു ഇത് നൽകിയത്. ആ മൂവ്മെൻറ്റ് ശക്തി ആർജിച്ചുകൊണ്ടിരുന്നു. ഓട്ടം സ്നൈഡറിൻ്റെ ഓർമ്മകൾക്കായി അമേരിക്കൻ ഫൗണ്ടേഷൻ ഓഫ് സൂയിസൈഡ് പ്രിവെൻഷന് വേണ്ടി ഫാൻസ് ചാരിറ്റി പ്രവർത്തനം ആരംഭിച്ചു. ഓരോ പിക്കും റിലീസ് ചെയ്തപ്പോൾ എത്രത്തോളം വ്യത്യസ്തമായിരുന്നു സാക്കിൻ്റെ വേർഷൻ എന്ന് ഫാൻസിന് മനസ്സിലായി തുടങ്ങി. 2018 അവസാനത്തോടെ സ്നൈഡറുടെ കട്ടിനെക്കുറിച്ചുള്ള സംശയങ്ങൾ മറ്റ് പല സിനിമകളുടെയും ഇൻ്റർവ്യൂകളിലും ചോദിക്കപ്പെട്ടു. റേ ഫിഷറും ജേസൺ മാമോയും ആദ്യം മുതൽക്ക് തന്നെ സാക്കിൻ്റെ വേർഷനെക്കുറിച്ച് ഓപ്പണായി സംസാരിച്ചു തുടങ്ങിയിരുന്നു. 2019 നവംബർ 17 സാക്കിൻ്റെ വേർഷൻ മോണിറ്റൈസ് ചെയ്യാനുള്ള ഏക വഴി അത്രയും ഡിമാൻഡ് ആ സിനിമയ്ക്കുണ്ടെന്ന് സ്റ്റുഡിയോയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നത് മാത്രമായിരുന്നു. ഇതിനായി ആ ഒരാഴ്ച ദിവസേന ഷെഡ്യൂൾ ചെയ്ത് ഹാഷ്ടാഗ് ഇവൻറ്റ് സംഘടിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു ഫൈനൽ പുഷാണ് 2019 നവംബർ 17 നടന്നത്. ലോകമെമ്പാടുമുള്ള ഫാൻസും സിനിമാ മേഖലയിലുള്ളവരും ജസ്റ്റിസ് ലീഗിൻ്റെ കാസ്റ്റും അടക്കം ട്വിറ്ററിൽ ഒത്തുകൂടി ഹാഷ്ടാഗ് ക്യാമ്പയിനിൽ പങ്കുചേരുകയും വലിയൊരു വിജയമായി മാറുകയും ചെയ്തു. പിറ്റേ ദിവസം സ്റ്റുഡിയോ സാക്കിനെ കോൺടാക്ട് ചെയ്യുകയും ഇതെങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാം എന്ന കാര്യങ്ങളുമായി ഡിസ്കഷൻ ആരംഭിച്ചു. VFX ആർട്ടിസ്റ്റുകളുമായി ചർച്ചകൾ നടത്തി ഏകദേശം ഒരു പ്ലാൻ സാക്ക് തയ്യാറാക്കുകയും 2020 ഫെബ്രുവരിയിൽ തൻ്റെ കയ്യിലുള്ള കോപ്പി 4 ഭാഗങ്ങളായി ഓരോ മണിക്കൂർ വീതം ദൈർഘ്യമുള്ള മിനി സീരീസായി ചെയ്യാനുള്ള പ്ലാൻ WB, വാർണർ മീഡിയ, HBO Max തുടങ്ങിയവരുടെ മുൻപിൽ അവതരിപ്പിച്ചു. പിന്നീട് കോവിഡ് വന്ന് ഹോളിവുഡ് പ്രൊഡക്ഷനുകളെ ബാധിച്ചപ്പോൾ ഈ പ്രോജക്റ്റ് വീണ്ടും ഷെൽഫിലേക്ക് കയറാൻ ഇരുന്നിരുന്നതാണ്. എന്നാൽ സാക്കിൻ്റെ ഭാര്യയും പ്രൊഡ്യൂസറുമായ ഡെബോറ സ്നൈഡർ ഈ പാൻഡമിക്കിൻ്റെ ഇടയിൽ ഹോളിവുഡ് പ്രൊഡക്ഷൻ ഹാൾട്ട് ചെയ്തിരുന്ന സമയത്ത് VFX ആർട്ടിസ്റ്റുകൾക്ക് വർക്ക് കൊടുക്കാൻ പറ്റിയ സാഹചര്യമാണെന്ന് സ്റ്റുഡിയോയെ കൺവിൻസ് ചെയ്യുകയും 20 May ഒഫീഷ്യലായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 2016 ഷൂട്ട് ചെയ്ത 214 ലോക്കഡ് വേർഷൻ എടുക്കാതെ മറ്റൊരു രീതിയിലാണ് പിന്നീട് പ്രോജക്ട് മുൻപോട്ട് പോയത്. 5 മണിക്കൂറോളം നീളമുള്ള റോ അസംബ്ലി ഫുട്ടേജ് ഉപയോഗിച്ച് അതിൽ നിന്ന് 4 മണിക്കൂറിൻ്റെ യുഎസ്എൽ ഫുട്ടേജ് കണ്ടെത്തുക, സ്റ്റെപ്പൻ വുൾഫിൻ്റെ ഒറിജിനൽ ഡിസൈൻ തിരിച്ചുകൊണ്ടുവരിക, ബ്ലാക്ക് സ്യൂട്ട് സൂപ്പർമാൻ, VFX വർക്ക് ഫോർ ഓൾ ദ അൺയൂസ്ഡ് ഫുട്ടേജ്, എഡിറ്റിംഗ്, സൗണ്ട് മിക്സിംഗ്, സ്കോർ ഫ്രം ജെങ്കി എക്സൽ, അഡീഷണൽ ഫോട്ടോഗ്രാഫി അറൌണ്ട് 4 to 5 minutes, പ്ലേയിങ് ദ ആക്ടേഴ്സ് ആൻഡ് ക്രൂ, ഇതെല്ലാം കൂടി ചിലവായത് 70 million അടുത്താണെന്ന് കേൾക്കുന്നു. 4 episodes മിനി സീരീസായി ഡെവലപ്പ് ചെയ്ത പ്രോജക്ട് പക്ഷേ അഭിനേതാക്കളുടെ പേയ്മെൻറ് സ്കീം കാരണം 4 മണിക്കൂർ സിനിമയായിട്ടാണ് നമുക്ക് മുന്നിലെത്തുക. അതിൽ തന്നെ 4 chapters ഡിവൈഡ് ചെയ്ത് ഓഡിയൻസിന് ബ്രേക്ക് എടുത്തുകൊണ്ട് കാണാവുന്ന തരത്തിൽ സ്റ്റാൻഡർഡ് കട്ട് റിലീസ് ചെയ്യുവാനുള്ള തീരുമാനത്തിലെത്തിയത് 3 factors കൊണ്ടാണ്. 1 HBO Max ലോഞ്ച്, 2 വർഷങ്ങളായുള്ള ഫാൻസിൻ്റെ ഡിമാൻഡ്, 3 പ്രോജക്ടിനോടുള്ള സാക്കിൻ്റെ പാഷൻ. ഇതിലേതെങ്കിലും വരണമില്ലായിരുന്നെങ്കിൽ സാക്സിനെ സിസ്റ്റിക് സംഭവിക്കുകയില്ലായിരുന്നു. പൗലോ കൊയ്ലോ ദി ആൽക്കമിസ്റ്റിൽ പറയുന്നത് പോലെ, മനസ്സിൽ കരുതിയിരുന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമ്പോഴാണ് ജീവിതം കൂടുതൽ മനോഹരമായി നമുക്ക് അനുഭവപ്പെടുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സാലെ ആഗ്രഹിച്ചാൽ ഈ യൂണിവേഴ്സ് അതിലേക്ക് നിങ്ങളെ എത്തിക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കും. ഒരു സിനിമാപ്രേമി എന്ന നിലയിൽ എന്നെ ഏറെ സന്തോഷവാനാക്കുന്നത് ഈ സിനിമ അതിൻ്റെ പൂർണ്ണതയിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മനസ്സാലെ നിങ്ങളിതൊന്ന് ഇറങ്ങിയിരുന്നുവെങ്കിൽ എന്ന് പോസിറ്റീവായി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ഇവിടെ വിജയ്. ഇതുമൂലം സിനിമയ്ക്ക് മുന്നിൽ പ്രവർത്തിച്ചവരിലും സംവിധായകനിലും കാസ്റ്റിലും ലോകമെമ്പാടുമുള്ള ഫാൻസിലും ഒരു ചെറു പുഞ്ചിരി നിങ്ങൾക്ക് സമ്മാനിക്കുവാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങളാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. സാക്കിന് തൻ്റെ വിഷൻ കംപ്ലീറ്റ് ചെയ്യുവാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കുറിപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു. 18 റിലീസ് ചെയ്യുന്ന സിനിമ എല്ലാവരും ലീഗലായി തന്നെ കാണാൻ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി. എന്താലേ ദ സ്നൈഡർ കട്ട് ഡസന്റ് എക്സിസ്റ്റ് മോനെ എന്ന് പറഞ്ഞ് നടന്നിരുന്ന എൻ്റെ കുറേ സുഹൃത്തുക്കളെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുകയാണ്. എന്തായാലും 18 ഇറങ്ങുന്ന സിനിമയ്ക്ക് എല്ലാവരും ആശംസകളും നേർന്നുകൊണ്ട് ഞാനും കാത്തിരിക്കുകയാണ്. വിച്ച് മീൻസ് സൈൻ.